പാത്രത്തിൽ ഞണ്ടു വീണാൽ ലൊടലൊടലൊടല്ല, മഴ പെയ്തു വെള്ളം വീണാൽ ജല 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 ജ. നല്ല മൂടല്ലേ?
അതെ, ഒരു നല്ല പോഡ്കാസ്റ്റ് ഉള്ള മൂടാണ്.
So let's start. This is Gina
and Agni, and welcome to Ottapatra.
അപ്പൊ ആഗ്നെ, ഞാന് കഴിഞ്ഞ ദിവസം ഫൈനലി നെറ്റ്ഫ്ലിക്സില് തപ്പുടെ സിനിമ കണ്ടു. ഫൈനലി കുറെ നാള് കാണണം കാണണം ഇങ്ങനെ വെച്ചിരുന്ന, ഫൈനലി ഐ മേഡ് ടൈം ആൻഡ് ഐ സോ ദ മൂവി.
ഒരു മാസം എടുത്തല്ലോ, അത് മതി, കണ്ടല്ലോ. എന്നിട്ട്
ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാ, ഓ മൈ ഗോഡ്, ഒത്തിരി പറയാനുണ്ട് മൂവിനെ പറ്റി. ഇതുവരെ സിനിമ കാണാത്തവര് ഇപ്പൊ തന്നെ പോസ് ചെയ്ത് സിനിമ കണ്ടിട്ട് വന്ന് ബാക്കി കേൾക്കുക, സ്പോയിലർ അലേർട്ട് ഉണ്ട്. അപ്പൊ എനിക്ക് എന്താ അതിനകത്ത് ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ മൂവിയുടെ ഒത്തിരി പേര് എന്നടുത്ത് ചോദിച്ച ഒരു ചോദ്യം, ഈ ഒരൊറ്റ അടിക്ക് ഇത്ര വലിയ സംഭവം ഉണ്ടാക്കാനുണ്ടോ, അല്ലെങ്കിൽ അത് ഇത്ര വലിയ കാര്യമാണോ, ഇതിന് ഒരു സിനിമ എടുക്കാൻ മാത്രം വലിയ സംഭവം ഉണ്ടോ എന്നൊക്കെ. പക്ഷെ ആ മൂവിയില് അതിന് മുന്നേയും വളരെ സട്ടിൽ ആയിട്ട് ചില സീൻസില് അമ്മ പോലും അറിയാതെ നമ്മളും സക്സസും കാണുന്നുണ്ട്. അപ്പൊ അവർ അത് അങ്ങനെ ഒരു സ്റ്റോറി ലൈൻ കൊണ്ടുവന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയാനാണെങ്കിൽ, അവള് ഒരു ദിവസം രാത്രി കിടന്ന് ഉറങ്ങുന്ന സീനില്ലേ, എന്ന് വെച്ചാൽ ഇവൻ ലേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഓർക്കുന്നുണ്ടോ?
ആ
നെക്സ്റ്റ് ഡേ രാവിലെ ഇവളാണ് നേരത്തെ എഴുന്നേറ്റ് ചായ ഒക്കെ ഇട്ട് ഇവനെ വിളിച്ചേൽപ്പിക്കുന്നത്. അത് കഴിഞ്ഞ അമ്മയ്ക്ക് എന്തോ ഇൻസുലിന്റെയോ എന്തോ ഒക്കെ അടുത്ത് ചെല്ലുമ്പോ അമ്മ ചോദിക്കും, അവൻ ഉറങ്ങിയോ? അവൻ ഒട്ടും ഉറങ്ങിയില്ല, അവൻ ഇന്നലെ താമസിച്ചാ കിടന്നെ എന്ന്. അപ്പൊ അമ്മുവിന്റെ കാര്യം അമ്മുവും ചിന്തിക്കുന്നില്ല, നമ്മുടെ വിക്രമിന്റെ അമ്മയും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഫോർ എക്സാമ്പിൾ വേറൊരെണ്ണം പറയാനാണെങ്കിൽ, ആ അമ്മുവിന്റെ അച്ഛൻ അവളെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന വളരെ നല്ലൊരു അച്ഛനായിരുന്നു. പിന്നെ അവളുടെ ഡാൻസിനെ പറ്റിയൊക്കെ ചോദിക്കുമ്പോ അവളിങ്ങനെ പറയും, ഞാനിപ്പോ എന്താ ലണ്ടനിലോ എവിടെയോ US എന്തോ പോവല്ലേ, അത് കൂടുതൽ എന്താ എനിക്കൊരു ഇത് വേണ്ടത് എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട്. അപ്പൊ അമ്മുവിന്റെ ലൈഫ് മാറി അവളുടെ ലൈഫ് വിക്രമിന്റെ ലൈഫ് ആയിരുന്നു അതിനു മുന്നേ. അടി കിട്ടി കഴിഞ്ഞപ്പം ഷീ റിയലൈസസ് ഓൾ ദീസ് തിങ്സ്. അപ്പൊ അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണിച്ച് എനിക്ക് ഒരുപാട് ഇഷ്ടമായി.
എനിക്ക് ഓർമ്മയുള്ളത് ഒരു കാറിന്റെ ഇതാണ്, ഡ്രൈവ് ചെയ്യാൻ ഞാൻ പഠിക്കട്ടെ എന്ന് അമ്മു ചോദിക്കുമ്പോ പൊറോട്ട ഉണ്ടാക്കാൻ, പൊറോട്ട അല്ലാത്ത റൊട്ടിയാന്ന് തോന്നുന്നു എനിക്ക്. പൊറോട്ട
ബീഫും നമ്മുടെ നാട്ടിലാണ്, തിരിച്ചു വരൂ തിരിച്ചു വരൂ.
ഓക്കെ, അമ്മ റൊട്ടി ഉണ്ടാക്കാൻ പഠിച്ചോട്ടെ, കുഴപ്പമില്ല.
അതെ അതെ, ആ ശരി, അത് ഭയങ്കര നല്ലൊരു സീനാ. പിന്നെ ആ നെയ്ബറിന്റെ സീൻ വരുമ്പോഴും, നെയ്ബറൊക്കെ അവള് ഇവള് എന്ത് ചെയ്തിട്ടാ ഇത്രയും ഇങ്ങനെ, എന്നിട്ട് പുതിയ വണ്ടി എന്തോ വാങ്ങും എന്തോ ചെയ്യപ്പോ, അപ്പോ ഹാർഡ് വർക്ക് നമ്മളിങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ഒരുപാട് നല്ല ഡയലോഗ്സും ഒരുപാട് നല്ല സീൻസും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ നമ്മുടെ സ്ലാപ്പ് ഇൻസിഡന്റ് കഴിഞ്ഞിട്ട് ശരിക്കും നല്ലൊരു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്താന്ന് പറഞ്ഞാൽ, ഈ ഐഡിയ, ഈ സെപ്പറേറ്റഡ് ആവണം അല്ലെങ്കിൽ ഇട്ടിട്ട് പോകണം എന്നുള്ള ആ ഐഡിയ അമ്മുവിന്റെ തലയിലും ഒരു ഒന്ന് പ്ലാൻ ചെയ്യുന്നത് വിക്രം തന്നെയാ. കാരണം വിക്രം പറഞ്ഞുണ്ട്, എന്റെ ജോബ്, എനിക്ക് അവിടെ റെസ്പെക്ട് കിട്ടുന്നില്ല. അപ്പൊ ഐ ഡിസൈഡഡ്, എനിക്ക് റെസ്പെക്ട് കിട്ടാത്തടത്ത് ഞാൻ നിക്കില്ല, ഞാൻ അവിടെ ഇട്ടിട്ട് പോകും എന്ന് അവൻ പറയുന്നിടത്ത് അവളുടെ എക്സ്പ്രഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ദാറ്റ് ഹീസ് പ്ലാന്റിങ് ദിസ് ഐഡിയ അവളുടെ തലയിൽ. അത് രണ്ട് സീനിൽ എന്തോ ഉണ്ട്, ഒരു റെസ്റ്റോറന്റിൽ വെച്ചുകൊണ്ട്.
അതെ, യു നീഡ് ടു കീപ് യുവർ പുട്ട് യുവർ ഫുഡ് ഡൗൺ എന്ന് പറയുന്ന റെസ്റ്റോറന്റ്.
എക്സാക്ട്ലി എക്സാക്ട്ലി, അയ്യോ അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോ ഒരുപാട് സീൻസ് ഇങ്ങനെ നോക്കിയെടുത്ത് പറയാം. നമ്മുടെ ആ ലേഡി, എന്താ മെയ്ഡായിട്ടുള്ള ആ ലേഡിയും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ ആയിരുന്നു എനിക്ക്. പുള്ളിക്കാരത്തി ഫൈനലി റിയാക്ട് ചെയ്യുന്ന ആ സീൻ വന്നപ്പോ എനിക്ക് ശരിക്കും ഞാൻ ഐ ടിയേർഡ് അപ്പ്, കാരണം എനിക്ക് അത്രയും പവർഫുൾ ആയിട്ട് തോന്നി പുള്ളിക്കാരത്തിയുടെ ആ റിയാക്ഷൻ. എനിക്ക് തോന്നുന്നേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ചോദ്യം ഉയർത്തപ്പെടരുത്, ആ സിനിമ കഴിയുമ്പം ഒരു തല്ലിന് ഇത്രയൊക്കെ ചെയ്യണോ എന്ന്. ഈ ഒരു സമയം കൊണ്ടൊക്കെ ആളുകൾക്ക് മനസ്സിലായി തുടങ്ങണ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സിനിമ വന്നത് എന്നും എന്നുള്ളത്. പക്ഷെ ഇപ്പോഴും ആളുകൾ ആ ചോദ്യം ചോദിക്കുന്നു എന്നുള്ളതാണ്.
ഇതേപോലെ വേറൊരു സിനിമ കെട്ടിയോളന്റെ മലാഖ മലയാളത്തില്, അത് കണ്ടിരുന്നു?
ആ കണ്ടിരുന്നു, അത് ഞാൻ കണ്ടിട്ട് കുറച്ചായി, എന്നാലും എനിക്ക് തപ്പിടിനോട് കമ്പയർ ചെയ്ത് ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാൽ അത്ര അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. കാരണം ഒരു എന്താ ഒരു റോങ് ആയിട്ടുള്ള ഒരു മെസ്സേജും കൂടെ പാസ്, എനിക്ക് മനസ്സിലാകുന്നുണ്ട് ആ സിനിമ വന്നത് എങ്ങനെയാണെന്നൊക്കെ, പക്ഷെ അതിനകത്തൊരു തെറ്റായിട്ടുള്ള ഒരു മെസ്സേജ് കൺവേ ആകുന്നുണ്ടോ എന്ന് ഒരു ഡൗട്ട് തോന്നി ആ സിനിമ കണ്ടപ്പോ.
ഇന്റർനെറ്റിലെ ഒരു ലൈക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ഡിബേറ്റ് ഈ തപ്പട് ഇറങ്ങിയ സമയത്ത്, ഇറങ്ങിയ സമയത്ത് എന്ന് പറയുമ്പോൾ നെറ്റ്ഫ്ലിക്സിൽ ഇറങ്ങിയ സമയത്ത്, നെറ്റ്ഫ്ലിക്സ് എല്ലാം തോന്നുന്നു അതെ തിയേറ്ററിൽ ഇറങ്ങിയ സമയത്ത് ആരും കാണാത്തത് കൊണ്ട് ഇതിന് പ്രശ്നം ഉണ്ടായില്ല. പക്ഷെ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയ സമയത്ത് ഒരു ഡിബേറ്റ് ഉണ്ടായത് ഇവർ രണ്ടുപേരുടെയും മെസ്സേജിന്റെ കമ്പാരിസൺ, കെട്ടിയവളുടെ മാലാക്കി ഇപ്പോ ജീന പറഞ്ഞ പോലെ തന്നെ ഒരു തെറ്റായ മെസ്സേജ് കൺവേ ചെയ്യുന്നുണ്ടോ എന്നുള്ള ചോദ്യം. ഞാനിത് കേട്ടപ്പോ തന്നെ ഒരു ആർട്ടിക്കിൾ എഴുതാൻ കൂടിയ ആളാണ്, എഴുതുകയും ചെയ്തു. പക്ഷെ എനിക്ക് തോന്നുന്നത് ഒരു ആപ്പിൾസ് ആൻഡ് ഓറഞ്ചസ് കമ്പാരിസൺ ആണെന്നാണ്. ലൈക്ക് കെട്ടിയോളാന്റെ മാലാഖ സംസാരിക്കുന്ന വിഷയം സെക്സ് എഡ്യൂക്കേഷന്റെ ഒരു നീഡിനെ കുറിച്ചാണെങ്കിൽ, തപ്പട് സംസാരിക്കുന്ന വിഷയം പേട്രിയാർക്കിയെ കുറിച്ച്, കുറച്ചു മുമ്പ് ജീന പറഞ്ഞ പോലെ ഒരു ഹൗസ് വൈഫിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു വൈഫ് എന്ന നിലയിലാണോ ഒരു പേഴ്സൺ എന്ന നിലയിലാണോ എന്ന് നോക്കിയാണ്. സോ പേട്രിയാർക്കി എന്ന മെസ്സേജ് കൺവേ ചെയ്യുന്നതിൽ എത്രമാത്രം കെട്ടിയോളാന്റെ മാലാഖ ഫീലായി, അത്രയും തന്നെ സെക്സ് എഡ്യൂക്കേഷൻ എന്ന മെസ്സേജ് കൺവേ ചെയ്യുന്നതിൽ തപ്പടും ഫീലായിട്ടുണ്ട്.
പക്ഷെ ആഗ്നേയ സെക്സ് എഡ്യൂക്കേഷന്റെ പോയിന്റ് പറഞ്ഞത് എനിക്ക് മനസ്സിലായി. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവന്റെ ചൈൽഡ്ഹുഡിൽ അവന് വേണ്ട ഇൻഫർമേഷൻ കിട്ടാഞ്ഞത് കൊണ്ടാണ് അവൻ പിന്നീട് മാരിറ്റൽ ലൈഫിൽ അവൻ ഇങ്ങനെ ഒരു പരാജയം സംഭവിക്കുന്നത് എന്നുള്ള പോയിന്റ് നന്നായിട്ട് കൺവേ ആകുന്നുണ്ട് സിനിമയിൽ. പക്ഷെ ഞാൻ ചോദിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇവന് ഇത്രയും ഇന്നസെന്റ് ആയിട്ട് ഇത്രയും പാവമായിട്ട് അത് കഴിഞ്ഞുള്ള സീനുകളിലും ഒരു വൈറ്റ് വാഷിംഗ് ചെയ്യണമായിരുന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത്.
ഓഫ് കോഴ്സ് ഒരു നല്ല നായകന്റെ പ്രോട്ടോടൈപ്പ് ആണ്, അതിലൊരു കുറവുണ്ടായത് ഒരു ഗുണ്ടകളുടെ സീനാണ്. മറ്റേ നായിക വീട്ടിൽ കൊണ്ടാക്കുന്ന വഴി കുറച്ച് ഗുണ്ടകളൊക്കെ ആയിട്ട് വന്ന നായകൻ ഒരു ഡിഷും 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 അതുകൂടി കഴിഞ്ഞിരുന്നെങ്കിൽ അതൊന്ന് കംപ്ലീറ്റ് ആക്കിയേ.
അതെ, ഒരു ഫൈറ്റ് സീക്വൻസും പിന്നെ ഡാംസലിന്റെ ഡിസ്ട്രസിനെ രക്ഷിക്കുന്ന എന്താ കരുത്തനായ നമ്മുടെ ജനറൽ ഹീറോ ഒരു ഔട്ട്ലുക്കും കൂടെ കൊടുക്കാമായിരുന്നു അല്ലേ. ആ അതിന്റെ ഈ ഹീറോ ഔട്ട്ലുക്കിന്റെ കാര്യം പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്ന് നമ്മുടെ ഒരു സീനുണ്ട് ഇതിനകത്ത്, എന്നാ അവരുടെ കടയിൽ എന്താണ്ട് വർക്ക് ചെയ്യുന്ന ഏതോ ഒരു രണ്ട് കപ്പിൾ, ഒരു കപ്പിൾ ഉണ്ട് പ്രേമിക്കുന്ന രണ്ട് പിള്ളേരെ, അവരെ ഒന്നിപ്പിക്കുന്ന ഒരു സീക്വൻസ് കാണിക്കുന്നുണ്ട്. എനിക്ക് ആ സ്റ്റോറി ലൈനിന്റെ എന്താ ഇതുപോലും മനസ്സിലായില്ല, എന്തുകൊണ്ട് അത് അവിടെ ഇൻസേർട്ട് ചെയ്യണമായിരുന്നു എന്ന് പോലും മനസ്സിലായിരുന്നില്ല.
അത് ശ്രീവാസി പ്രണയം മനസ്സിലാക്കുന്നു ജീന, പ്രണയം ലവ് കാട്
ഒരിടത്തൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് എടുത്തിട്ടത് പോലെ എനിക്കങ്ങ് തോന്നിയത്.
അതുണ്ടായിരുന്നു.
ആ പക്ഷെ ശരിയാണല്ലേ, ശ്രീവാചൻ അവിടെ കൊറേ ഡയലോഗ് ഒക്കെ അടിക്കുമ്പോ അവളിങ്ങനെ നോക്കുന്നുണ്ട്, ചെലപ്പോ അവന് എന്താ റിയൽ ആയിട്ടുള്ള ലവ് മനസ്സിലായി തുടങ്ങി എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയായിരിക്കും.
അതെ, എന്നെ ഇഷ്ടപ്പെട്ടോണ്ടാണോ കല്യാണം കഴിച്ചതെന്ന് നേരത്തെ നായിക ചോദിക്കുന്നുണ്ട്. അതിന്റെ ഉത്തരമാണ് പിന്നീട് പ്രണയം മനസ്സിലാക്കുന്നു എന്നതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. രണ്ട് മീന്റെ ഒരു കഥയും കൂടി ഉണ്ടായിരുന്നു.
ഹാ 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 ശരിയാ ശരിയാ ശരിയാ. ഓ ഇപ്പൊ മനസ്സിലായി അതെന്താന്ന്. പിന്നെ ഈ ഇതിന്റെ ക്ലൈമാക്സ് ആയിട്ടാണ് എനിക്ക് മേജർ പ്രോബ്ലം വരുന്നത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ലേഡി ക്യാരക്ടർ ആയിരുന്നു റിൻസിയുടെ ക്യാരക്ടർ എങ്കിൽ ഇച്ചിലൂടെ ബെറ്റർ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവസാനം ഒരു എന്താ അഗെയിൻ പാവം പിടിച്ച ഒരു ഡാംസലിന്റെ സ്ട്രെസ് രീതിയിൽ അവള് നിൽക്കുമ്പം അവളെ സമാധാനിപ്പിച്ച് സാന്ത്വനിപ്പിച്ച് കൂടെ കൂട്ടുന്ന ഹീറോയ്ക്ക് പകരം അവനോട് ക്ഷമിച്ച് അവനെ തിരിച്ചെടുക്കുന്ന ഒരു പവർഫുൾ പോർട്രെയൽ ആയിരുന്നു എങ്കിൽ, അങ്ങനെയെങ്കിലും ആയിരുന്നെങ്കിൽ ചിലപ്പോ എനിക്ക് ഇച്ചിലൂടെ ഇഷ്ടപ്പെട്ടതിനെ ക്ലൈമാക്സ് എന്ന് എനിക്ക് തോന്നുന്നു. മാത്രല്ല എന്താ വെച്ചാല് ഈ ഉടനീളം ശ്രീവാച്ചിന് ഇതിനോടൊരു എന്താ കുറ്റബോധം തോന്നി അവളുടെ അടുത്ത് പോയി ഒരു മാപ്പ് പറയൽ സീക്വൻസും പോലും ഇല്ല. അപ്പോ ശ്രീവാച്ചൻ എപ്പോഴും ഒരു നല്ല മനുഷ്യൻ ക്യാരക്ടർ കണ്ടിന്യൂ ചെയ്യുമ്പോ റിൻസി അവിടെ ഭയങ്കര വീക്കായിട്ട് പോർട്രേ ചെയ്ത പോലെ എനിക്ക് തോന്നി. ഒരു അപ്പോളജി അവന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ലല്ലോ.
ശ്രീവാച്ചൻ മാപ്പ് പറയുന്നില്ല എന്നുള്ളത് ശരിയല്ല. ഒരു സെന്റർ മൂവിയുടെ ഒരു സെന്റർ പോർഷനില് ശ്രീവാച്ചനും നായികയും ഒരു മുറിയിലാവുമ്പോ ശ്രീവാച്ചൻ ആക്ച്വലി മാപ്പ് പറയുന്നുണ്ട് എന്റെ ഭാഗത്തു നിന്നാണ് തെറ്റ് സംഭവിച്ചത് എന്നുള്ള കാര്യം ശ്രീവാച്ചൻ ഏറ്റു പറയുന്നുണ്ട്. ഞാനിപ്പൊ കൊണ്ടുവരാം.
അപ്പോ എന്നാ പറഞ്ഞിരുന്നു?
ധ്യാനം കഴിയുമ്പോ എന്നെ വീട്ടിൽ കൊണ്ടുവരണം. അമ്മച്ചിയോട് പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, എന്റെ ഈ തീരുമാനത്തിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല.
ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പെണ്ണിനോട് ഇങ്ങനെ ഒരു പെണ്ണിനെ ഇങ്ങനെ തുടർന്നത്, അതിങ്ങനെ ആയിപ്പോയതാ. ഒരു പെണ്ണിനോട് ഒരാണും ചെയ്യാൻ പാടില്ലാത്ത തെറ്റ ഞാൻ തന്നോട് ചെയ്തു. റിൻസി എന്നോട് ക്ഷമിക്കണം. എനിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ അറിയാൻ പാടുള്ളൂ.
ഇത് ഇതൊരു വാലിഡ് അപ്പോളജി ആണോ? എന്ന് വെച്ചാ ഞാനിപ്പോ ഈ സീൻ ഓർക്കുന്നത്, അവള് ഞാൻ വീട്ടിൽ പോവാണ് എന്ന് പറഞ്ഞതിന് ശേഷമുള്ള ഒരു ഒരു അവന്റെ ഒരു ഇതല്ലേ. അതിനു മുന്നേ ഒരുപാട് ഇതുണ്ടായിരുന്നു. അവൻ പറമ്പിൽ എന്തോ പശുവിന്റെ എന്തോ കൂടെ നിൽക്കുമ്പോ ഇവളിങ്ങനെ ആ ഏരിയയിൽ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ പോലും ഇവൻ ഇങ്ങനെ മുങ്ങി മുങ്ങി നടക്കുന്നതല്ലാണ്ട് ഇവൻ അതിനു മുന്നേ പോയി കൺഫ്രണ്ട് ചെയ്യുന്നില്ല. അവളൊരു തീരുമാനം എടുത്ത് വന്ന് ഞാൻ വീട്ടിൽ പോവാണ് എന്ന് പറഞ്ഞു കഴിയുമ്പോ ഇവനൊരു അപ്പോളജി പറയുന്നത് ഒരു വാലിഡ് അപ്പോളജി ആണോ? പിന്നെ ഈ ഇതിന്റെ ഒരു പ്രശ്നം പറഞ്ഞാൽ അവസാനം ആകുമ്പത്തേനും നമ്മളുടെ ഉള്ളിലും, അതായത് കാഴ്ചക്കാരന്റെ ഉള്ളിലും, റിൻസി അവളെ അവനെ സ്വീകരിക്കൂ, ശ്രീവാച്ചൻ പാവല്ലേ, അവനെ സ്വീകരിക്കൂ സ്വീകരിക്കൂ എന്ന് തോന്നിപ്പിച്ചു പോകും നമ്മളുടെ അടുത്ത്. വേറൊരു ഒരു സീൻ പറയുകയാണെങ്കിൽ, എന്നാ ലാസ്റ്റ് ക്ലൈമാക്സിൽ വന്നിട്ട് ഞാൻ റിൻസിനെ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് ഇവൻ ചോദിക്കുന്ന ഒരു സീനിലെ,
അങ്ങനെയല്ലേ
പറഞ്ഞ എന്നെ പോലെ ഒരുത്തനോട് ജീവിക്കാൻ പറ്റില്ല, എന്നെ വീട്ടിൽ കൊണ്ടാക്കിയിരുന്നു.
ഞാൻ അന്നോട് കംഫർട്ട് അല്ലായിരുന്നു, അതുകൊണ്ട് പറഞ്ഞതാ.
ഇപ്പോ
ഞാൻ ഓക്കെയാണ് ഇച്ചാനോ.
ഞാൻ ട്രിൻസിനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ.
കൺസെന്റ് കൺസെന്റ് ഇമ്പോർട്ടന്റ് ആണ്.
കൺസെന്റ്, അതെ, എനിക്ക് ആ കൺസെന്റിന്റെ ഭാഗം ശരിക്കും ഇഷ്ടപ്പെട്ടു. അത് അവർ അവിടെ കൊണ്ടുവന്നത്. പക്ഷെ ആ സീനിൽ അത് കഴിഞ്ഞുള്ള ഡയലോഗ്സ് പകുതിയും എനിക്ക് അത്ര എന്താ എഗ്രി ചെയ്യാൻ തോന്നിയില്ല. എന്ന് വെച്ചാ അവസാനം എനിക്ക് തോന്നിപ്പോകും ശ്രീവാചനാണോ ഇനി റേപ്ഡ് ആയി പോയത് എന്ന്. റിൻസി എന്താ ഇച്ഛായൻ ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കുമ്പോഴേ അതിന് ശ്രീവാചൻ എന്താ സത്യത്തെ സംഭവിച്ചു, ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ, സംഭവിച്ചിട്ടില്ല റിൻസിക്കല്ലേ. ഒരു ഒരു ഹീറോ വിൻസ് ഹീറോയിൻ ബാക്ക് ഒരു ഒരു സംഭവം കൊണ്ടുവരാൻ നോക്കിയത് പോലെ എനിക്ക് തോന്നി.
അപ്പോളജൈസ് ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ നോക്കുമ്പോ തപ്പടിലും ഒരു അപ്പോളജി സിനേറിയോ ഉണ്ട്. ബ്രദർ മറ്റേ നായിക പിണങ്ങി പോവാൻ നിൽക്കുമ്പോ നായികയുടെ ബ്രദർ വന്ന് അപ്പോളജൈസ് ചെയ്യുന്നുണ്ട്. സോ അപ്പോ തിരിച്ചെടുക്കുന്നുണ്ട്. അതൊരു വാലിഡ് അപ്പോളജി ആയിരുന്നു ഫോർ സം കേസ്.
സി ലാസ്റ്റ് ആ നമ്മുടെ കെട്ടിയോളാണെന്റെ മാലാകയിലെ ലാസ്റ്റ് സീനിൽ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ദി അപ്പോളജി. ഇപ്പൊ ഞാനൊരു ഓൾട്ടർനേറ്റ് സിനാരിയോ പറയുകയാണെങ്കിൽ, ഈ സീനിൽ പകുതിയും ആ സീൻ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മള് അത് കാണുമ്പോൾ കൂടുതലും ശ്രീവാചനെയാണ് ക്യാമറ ഫോക്കസ് ചെയ്യുന്നത് പോലും. നമ്മൾ റിൻസിയുടെ തല കട്ട് ഓഫ് ആയിട്ടാണ് കാണുന്നത്. അവളുടെ മുഖവും അവളുടെ എക്സ്പ്രഷൻസും ഒന്നും ശരിക്കും നമ്മൾ കാണുന്നു കൂടില്ല. പക്ഷെ അതിന് പകരം ഇത് ശരിക്കും ഒരു വളരെ ട്രൊമാറ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു റിൻസിക്ക്. അപ്പൊ അവളുടെ ഒരു ഇമോഷണൽ ജേർണി കാണിച്ചുകൊണ്ട് അവൾക്കത് എത്ര ഹാർഡ് ആയിരുന്നു എന്നും കൂടെ കാണിച്ചുള്ള ഒരു തിരിച്ചെടുക്കൽ. ഇപ്പൊ ഞാൻ പറയുന്ന ആ സ്റ്റോറി മൊത്തത്തിൽ മാറ്റി മറിക്കണമായിരുന്നു, റിൻസി ശ്രീവാചനെ തിരിച്ചേ എടുക്കരുതായിരുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല. റിൻസ് ഇതേ സ്റ്റോറി ഇതേ പ്ലോട്ട് ലൈൻ തന്നെ മുന്നോട്ട് പൊക്കോട്ടെ. പക്ഷെ അതിന്റെ ഇടയിൽ റിൻസിക്ക് ഉണ്ടായ ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ നേരത്തെ അവൾക്ക് അവളുടെ തന്നെ ഉള്ളിലോട്ടുള്ള ഒരു കോൺഫ്ലിക്ട് കാണുമല്ലോ, അതൊക്കെ കാണിച്ചോണ്ടുള്ള അവളുടെ എക്സ്പ്രഷൻസും അവളുടെ ഇമോഷനും കാണിച്ചോണ്ടുള്ള ഒരു എൻഡിങ് ആയിരുന്നു എനിക്ക് കുറച്ചും കൂടെ എന്താ ഒരു രസമായിരുന്നേനെ ആ സിനിമ.
എനിക്ക് തോന്നുന്നു ശ്രീവാച്ചന്റെ നേരത്തെ ജീനം എന്ന് പറഞ്ഞാല് ശ്രീവാച്ചന്റെ കംപ്ലീറ്റ് ക്യാരക്ടർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സ്ത്രീകളോട്, സ്ത്രീകളുടെ ഒപ്പമാണ് ജനിച്ചു വളർന്നതെങ്കിലും സ്ത്രീകളോട് സംസാരിക്കാൻ അറിയാത്ത ഒരാൾ എന്ന നിലയിലാണ്. ഇതിനിടയിൽ ഈ കുരുമുളക് ചെടിയെല്ലാം നടാൻ പോകുന്ന സമയത്ത് സ്ത്രീകളോട് എങ്ങനെ പെരുമാറാൻ എന്ന് ശ്രീവാച്ചനെ പഠിക്കാമായിരുന്നു. പക്ഷെ അതിന് പകരം അവർ പോയ റൂട്ട് എന്ന് പറയുന്നത് ശ്രീവാച്ചനെ ഒരു നല്ല നായകനാക്കുക, ഒരു സാധാ കൊമേഴ്ഷ്യൽ സിനിമയിൽ കാണുന്ന കുറച്ച് എലമെന്റുകൾ കുത്തിക്കയറ്റുക എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അത് ഒരു മാർക്കറ്റിംഗ് ചോയ്സ് ആണ് എന്നുള്ളതാണ്. ഒരു ഫാമിലി മൂവി എന്ന നിലയിൽ മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു ചോയ്സ് ഓഫ് വേർഡ്സ്. ഇപ്പോ എന്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു, പുള്ളിക്കാരി ഇങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് നേരെ ഈ സിനിമ കാണാൻ പോയി. അപ്പോ ഇങ്ങനെ പുള്ളിക്കാരി വന്നു ചോദിച്ചു ഏത് സിനിമയാന്ന് ചോദിച്ചു, പുള്ളിക്കാരി ഒന്നും കെട്ടുവാണ്ട മാരാക്കാം എന്ന് പറഞ്ഞു. ആണല്ലോ എന്ന് പറഞ്ഞു പുള്ളിക്കാരി എന്ന് പറഞ്ഞ് എന്നെ നോക്കി. അപ്പൊ എനിക്കത് മനസ്സിലായില്ല, കാരണം ഞാൻ കെട്ടുവാണ്ട മാലാഖിയിൽ നിന്ന് പ്രതീക്ഷിച്ചത് പണ്ടത്തെ ജയറാമിന്റെ ഒരു സ്ലീപ്പർ ഹിറ്റ്, വെറുതെ അല്ല ഭാര്യ ഇല്ലേ. അപ്പൊ ആ ഒരു സ്റ്റൈൽ ഓഫ് ഇതാണ് ഞാൻ കെട്ടിയോളാണ് മാലാഖ എന്നുള്ള സിനിമയിൽ നിന്ന് പ്രതീക്ഷിച്ചത്. ഇതാണ് അത് സംസാരിക്കുന്നത് എന്ന് ഞാൻ പിന്നീട് കണ്ടപ്പോഴാണ് മനസ്സിലാവുന്നത്. സോ ഒരു ഫാമിലി മാർക്കറ്റിംഗ് എന്ന നിലയിൽ ഫാമിലി വരുമ്പോൾ കാണാൻ വരുമ്പോൾ എന്ത് എക്സ്പെക്ട് ചെയ്യും എന്നുള്ളതിൽ നിന്നായിരിക്കാം അവര് ഈ സ്ലീവ് അച്ഛൻ എങ്ങനെ വൈറ്റ് വാഷ് ചെയ്യാം എന്നുള്ളത് കണ്ടുപിടിച്ചത്, എനിക്കറിയില്ല. പക്ഷെ ജീന പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. അവസാനം അവസാനമെങ്കിലും ലൈക്ക് അത്രയും നേരം കാണിക്കുന്നില്ല, അവസാനമെങ്കിലും നായികയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂയിലേക്കെങ്കിലും ക്യാമറയ്ക്ക് ഒന്ന് നോക്കാമായിരുന്നു എന്നുള്ളത് സത്യമാണ്.
അതെ 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 അതെ, അത് ഞാൻ ഭയങ്കരമായിട്ട് അഗ്രി ചെയ്യുന്നു. അതിനു മുന്നേ ആംഗ്യ പറഞ്ഞൊരു പോയിന്റും കൂടെ വളരെ നല്ലൊരു പോയിന്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോ അത്രയും റിസപ്റ്റീവ് ആയിട്ടുള്ള ഒരു ഓഡിയൻസ് അല്ലല്ലോ നമ്മുടെ ഇത് എന്ന് പറഞ്ഞാൽ. വളരെ അധികം ഫെമിനിസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നൊരു സിനിമ എടുത്താൽ ചിലപ്പം ഇങ്ങനെ ഒരു സിനിമ എത്തേണ്ടത് കൂടുതലും മെയിൽ ഓഡിയൻസിലേക്കാണ്. മെയിൽ ഓഡിയൻസ് എന്ന് പറഞ്ഞാലും കുറച്ചും കൂടെ ഓർത്തഡോക്സ് ആയിട്ട് വളർന്ന് വന്ന ഒരു മെയിൽ ഓഡിയൻസിലേക്കാണ് ഇത് ശരിക്കും എത്തേണ്ടത്. അപ്പൊ അവരുടെ അടുത്ത് ഭയങ്കര ഫെമിനിസം പറഞ്ഞുകൊണ്ട് ഒരു സിനിമ അങ്ങ് എടുത്ത് കാണിച്ച് ഒരു ഈ പറയപ്പെടുന്ന ക്ലീഷേ നായകൻ ഔട്ട്ലുക്ക് ഇല്ലാതെ ആസിഫ് അലീനെ അവതരിപ്പിച്ചിരുന്നു എങ്കിൽ ഈ സിനിമയ്ക്ക് ഇപ്പം ലഭിച്ച ആ ഒരു അക്സെപ്റ്റൻസ് ചിലപ്പോ കിട്ടിയെന്നിരിക്കത്തില്ല. അപ്പൊ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഈ സിനിമ ഒരു ഒരു വിജയമായിരുന്നു.
അതെ, മറ്റെല്ലാം ഉണ്ടായിട്ടും ഇങ്ങനൊരു കുറവ് ആസിഫ് അലിക്ക് ഉണ്ടായിരുന്നു, ഐ മീൻ ആസിഫ് അലിയുടെ ക്യാരക്ടറിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോർട്രേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു.
അത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആയ. അങ്ങനെ കുറെ ഡിബേറ്റിന് ഒടുവിൽ ഫൈനലി ഞാനും ആഗ്നി ഒരു പോയിന്റിൽ അഗ്രി ചെയ്തിരിക്കുകയാണ്. നിങ്ങളും ഞങ്ങളോട് അഗ്രി ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി അഗ്രി ചെയ്യുന്നില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളോട് പറയുക. ഇതുപോലെ പല അനാവശ്യ വിശകലനങ്ങളും കേൾക്കാൻ വേണ്ടി ഫോളോവേഴ്സ്.
This is Agni
and Gina signing off. Bye bye.